2025 സെപ്റ്റംബർ 17 ബുധനാഴ്ച. കേരള കൗമുദി ഇ പേപ്പറിന്റെ കേരള പേജിൽ നിന്ന്. വായിക്കുന്നത് അരവിന്ദ്. വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ ജനമറിയണം, ചരിത്രവും വർത്തമാനവും. രാജീവ് ചന്ദ്രശേഖർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണല്ലോ പുതിയ ചർച്ചാവിഷയം. കേവലം തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾക്കപ്പുറമുള്ള ഒരുതലും ഈ പ്രക്രിയയ്ക്ക് പിന്നിലുണ്ടെന്ന് പൊതുജനം തിരിച്ചറിയേണ്ടതുണ്ട്. പാർലമെന്റിലെ ജനാധിപത്യ ചർച്ചകളിൽ പോലും പ്രത്യേക രാഷ്ട്രീയം കലർത്തി രാജ്യ പുരോഗതിയെ തടസ്സപ്പെടുത്താമെന്ന് വ്യാമോഹിക്കുന്നവർ ചരിത്രം പരിശോധിക്കുന്നത് നന്നാവും. വ്യാജ ഐഡന്റിറ്റിയിലൂടെ നേടിയ ആധാറും ഇലക്ടറൽ പട്ടികയുമായെത്തിയ അനധികൃത കുടിയേറ്റക്കാരെ ഉപയോഗിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനുള്ള UPA സർക്കാരിന്റെ സ്പോൺസേർഡ് രാഷ്ട്രീയ വേലകൾ ജനം കണ്ടതാണ്. 2002 പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയും ആഭ്യന്തരമന്ത്രി LK അദ്വാനിയും സംയുക്തമായാണ് ദേശീയ തിരിച്ചറിയൽ കാർഡ് എന്ന സുതാര്യമായ ആശയം മുന്നോട്ടുവച്ചത്. ആഭ്യന്തര മന്ത്രാലയം നിർമ്മിക്കുന്ന ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന്റെ ഭാഗമായുള്ള തിരിച്ചറിയൽ പ്രക്രിയയെക്കുറിച്ച് ഒരു ധവളപത്രം തയ്യാറാക്കുകയായിരുന്നു ആദ്യപടി. പൌരന്മാരെയും അല്ലാത്തവരെയും തിരിച്ചറിയാനുള്ള മാന്യമായ ഉദ്യമം. 2004 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ UPA സർക്കാർ അധികാരത്തിലെത്തി. ശേഷം 2009 നന്ദൻ നിലേകേണി ചെയർമാനായി UIDAI രൂപീകരിച്ചു. UIDAI, അതിന്റെ ചാർട്ടർ, സാങ്കേതികവിദ്യ എന്നിവയെക്കുറിച്ച് സുതാര്യമായ അറിയിപ്പുകളോ പൊതുചർച്ചയോ നടത്താൻ തയ്യാറായില്ല. 2010 രാജ്യത്തെ എല്ലാ താമസക്കാർക്കും UIDAI ആധാർ നൽകിത്തുടങ്ങി. ഇതിനായി സ്വകാര്യ ഏജൻസികളുടെ ശൃംഖലയിലൂടെ എൻറോൾമെന്റ് ആരംഭിച്ചു. മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചതോടെ പൌരത്വം പരിശോധിക്കാനോ പൌരത്വമുള്ളവരെയും ഇല്ലാത്തവരെയും വേർതിരിക്കാനോ നടപടിയില്ലാതായി. 2012 ആയപ്പോഴേക്കും UIDAI എൻറോൾമെന്റ് 40 കോടി കവിഞ്ഞു. കർശനമായ പരിശോധനകളുടെ അഭാവം പട്ടികയിൽ വ്യാജന്മാരുടെ ഘോഷയാത്ര സൃഷ്ടിച്ചു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ മൻമോഹൻ സിംഗ് സർക്കാർ പാടെ അവഗണിച്ചു. ഇതിനിടെ യശ്വന്ത് സിൻഹയുടെ നേതൃത്വത്തിലുള്ള ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എൻറോൾമെന്റിലെ താമസക്കാർ എന്ന നിർവചനത്തെ ശക്തമായി എതിർത്തു. പ്രധാന പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ വിഷയത്തിൽ നേരത്തെയുള്ള നിയമനിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഇതോടെ റെസിഡൻസ് ID യെക്കുറിച്ച് വെളിപ്പെടുത്താനും ചർച്ച ചെയ്യാനുമുള്ള അവസരങ്ങളെ എന്നേക്കുമായി മൻമോഹൻ സിംഗ് സർക്കാർ കൊട്ടിയടച്ചു. UID പദ്ധതി പുനഃപരിശോധിക്കാനും പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരാനും സർക്കാർ ശുപാർശ ചെയ്തു. UID ആധാറായി പുനർനാമകരണം ചെയ്യപ്പെടുകയും ആധാറിന് നിയമപരമായ പിന്തുണ നൽകണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തു. P. ചിദംബരത്തിന്റെ കീഴിലുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം UIDAI ദേശീയ ജനസംഖ്യാ രജിസ്റ്ററുമായി ഏകോപിപ്പിക്കണമെന്ന് വാദിച്ചെങ്കിലും ഇതിനെ അട്ടിമറിച്ച മൻമോഹൻ സിംഗ് സർക്കാർ സ്വതന്ത്രമായി മുന്നോട്ടു പോകാൻ UIDAIക്ക് അനുമതി നൽകി. 2011 മുതൽ 2013 വരെ NDAയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഈ പ്രക്രിയയിലെ രാജ്യവിരുദ്ധത ചൂണ്ടിക്കാണിച്ചു. ഇതിലെ സുരക്ഷാ വീഴ്ചകൾ ചർച്ചയായി. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികളുടെയും ചാരന്മാരുടെയും കൈകളിൽ നിന്ന് ഇന്ത്യൻ ആധാർ കാർഡുകൾ പിടിക്കപ്പെട്ടു. 2013 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആധാർ ID യെ വോട്ടവകാശത്തിന്റെ തെളിവായി മാറ്റി. തുടർന്ന് ജസ്റ്റിസ് പുട്ടസ്വാമി, കേണൽ മാത്യു തോമസ്, ഇ ലേഖകൻ തുടങ്ങിയവർ ആധാറിനെതിരെ പൊതുതാത്പര്യ ഹർജി ഫയൽ ചെയ്ത് നിയമ പോരാട്ടം ആരംഭിച്ചു. 2014 ആയപ്പോഴേക്കും രാജ്യത്താകെയുള്ള ആധാർ കാർഡ് എൻറോൾമെന്റ് 65 കോടി കവിഞ്ഞിരുന്നു. 2010 മുതൽ 2016 വരെ ആവശ്യമായ രേഖകളില്ലാതെയും എൻറോൾമെന്റ് പങ്കാളികളുടെ മേൽനോട്ടമില്ലാതെയും വലിയൊരു വിഭാഗം ആധാർ എൻറോൾമെന്റ് നടത്തിയതായി CAG റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. അപേക്ഷകൻ നിർദ്ദിഷ്ട കാലയളവിൽ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് UIDAI പ്രത്യേക തെളിവോ രേഖയോ പ്രക്രിയയോ നിർദ്ദേശിച്ചിട്ടില്ല. UPA സർക്കാരിന്റെ ബോധപൂർവമായ വികല നയങ്ങൾ കാരണം വ്യാജനിർമ്മിതി ഉപയോഗിച്ച് ആധാർ നേടിയ നിരവധി അനധികൃത കുടിയേറ്റക്കാർ രാജ്യത്തുണ്ടെന്ന് വ്യക്തമായിക്കഴിഞ്ഞു. ഇത് ഭാരതത്തിന്റെ വോട്ടർ പട്ടികയെ മലിനമാക്കിയെന്നു മാത്രമല്ല പ്രാദേശിക ജനസംഖ്യയുടെ സൂത്രവാക്യങ്ങൾ ഉൾപ്പെടെ വികലമാക്കുകയും ചെയ്തിരിക്കുന്നു. കുറ്റമറ്റതാക്കി ആധാർ ഉപേക്ഷിക്കാനുള്ള ആഹ്വാനങ്ങൾക്കിടയിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയത്. ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് 20,000 കോടി രൂപയോളം ചെലവഴിച്ചതായി കണക്കാക്കപ്പെടുന്ന പ്രക്രിയയെ വഴിയിൽ ഉപേക്ഷിക്കാതെ കുറ്റമറ്റതാക്കി നവീകരിക്കാനായിരുന്നു മോദി സർക്കാരിന്റെ തീരുമാനം. 2016 ആധാർ നിയമം പാസാക്കിയ നരേന്ദ്രമോദി സർക്കാർ എൻറോൾമെന്റിന്റെയും കൃത്യമായ ജാഗ്രതയുടെയും പ്രക്രിയകൾ കർശനമാക്കി. നമ്മുടെ ഐഡന്റിറ്റികളും ജനാധിപത്യവും തിരഞ്ഞെടുപ്പ് പ്രക്രിയകളും ദേശീയ സുരക്ഷയുമെല്ലാം പരസ്പര പൂരകങ്ങളാണ്. ഇതിൽ ഏതെങ്കിലുമൊരു കണികക്കുണ്ടാകുന്ന പരിണാമം രാജ്യത്തിന്റെയാകെ അഖണ്ഡയ്ക്ക് ക്ഷതമേൽപ്പിക്കും. ആ പശ്ചാത്തലത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന ഉദ്യമം യാഥാർത്ഥ്യമാവേണ്ടത് ഓരോ ഭാരതീയന്റെയും അസ്തിത്വ സംരക്ഷണത്തിന്റെ അനിവാര്യതയെ കുറിക്കുന്നു. നരേന്ദ്രമോദിയെന്ന രാജ്യസേവകൻ അത് നടപ്പാക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. രാജ്യമൊന്നാകെ ഒപ്പമുണ്ട്. BJP സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രസഹമന്ത്രിയുമാണ് ലേഖകൻ.